brano. E allora deve messo di grado. Nel pulire tornare a te davvero una roccia di una e su di una vita. Nel campionato di una vita. Pisce di una lega di vero che ci sia una ne ha radi bani non si può trovare. Cattavo in una giva da trucci da sapere guare per tutta la mia storia anche bani. തിരുവചനത്തിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന ചിന്തകളെ കേൾക്കുവാനും അനുസരിപ്പാനുമുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും മാറ്റമില്ലാത്ത ക്രിസ്തു സാന്നിധ്യം അദൃശ്യമായി ഞങ്ങളോടൊപ്പമുള്ളതിനാൽ സ്തോത്രം ചെയ്യുന്നു. മരണത്തെ ജയിച്ച് ശക്തിമാനായി ജയാളിയായി ഈ ലോകത്തിൽ നിന്നും കർത്താവായി വാഴുന്ന ഞങ്ങളുടെ രക്ഷകനായ മെസ്സിയായി നിന്റെ സാന്നിധ്യത്തിൻ്റെ എല്ലാ സന്തോഷങ്ങളും നന്മകളും അനുഭവിക്കാൻ ബലഹീനരായ ഞങ്ങളെ നീ തുടർന്ന് സഹായിക്കണം. നിന്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് നിന്റെ ഹിതപ്രകാരം ജീവിക്കാനും നിന്റെ സാക്ഷികളായിരിക്കാനും ഞങ്ങളെ നീ സഹായിക്കണമേ. തിരുവചനത്തിലൂടെ ഇന്ന് നീ ഞങ്ങൾക്ക് നൽകുന്ന വചനങ്ങളെ കേട്ട അനുസരിപ്പാനുള്ള കൃപതരണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവമേ നീ കേൾക്കണമേ. ബഹുമാനപ്പെട്ട ബീച്ചാക്കോച്ചും തിരുപൂറീസച്ചും കർത്താവിൽ പ്രിയ ദൈവമക്കളെ, വീണ്ടും വരുന്നവരായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും വന്നു ആഗോള ക്രൈസ്തവ സഭ ഇന്ന് യേശു കർത്താവിന്റെ പുനരുദ്ധാനത്തിന്റെ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. നമുക്കും ഇന്ന് ഈ പ്രകാരം ഈ ദേവാലയം പുതുക്കിപ്പെടുന്നതിന് ശേഷം ഉയർപ്പ് പെരുന്നാൾ ഒരുമിച്ച് ഇവിടെ ആഘോഷിക്കുവാനായി വലിയവനായ ദൈവം സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം കരയിക്കുകയാണ്. ദേവാലയം ഓൾമോസ്റ്റ് ഇന്ന് ഫിൽഡാണ്. അതിലും ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഇത്രയും വിസ്തൃതമായ വിശാലമായ ദേവാലയത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ടൊക്കെ ദൈവം ഈ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഇത്രയും അനുകൂലതകളെയൊക്കെ ഒരുക്കി നമ്മളെ അനുഗ്രഹിക്കുന്നു. ദൈവത്തിന് ഒരായിരം സ്തോത്രം കരയുക. നമ്മുടെ അല്പസമയത്തെ തിരുവചന ചിന്തയ്ക്കായിട്ട് ഇന്ന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം നമ്മുടെ സുവിശേഷ ഭാഗമായിട്ട് വായിച്ചു കേട്ടത് വിശുദ്ധയുവനായി ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായം 1-12 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. അതുകൊണ്ട് വീണ്ടും അത് മുഴുവൻ വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ചില വാക്യങ്ങൾ വീണ്ടും ഒന്നുകൂടെ ആവർത്തിച്ചു കൊള്ളട്ടെ. അതിൻ്റെ 5-9 വരെയുള്ള വാക്യം നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്നത് അവനിവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മുമ്പേ ഗലീലയിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ നിങ്ങളോട് മനുഷ്യപുത്രനെ പാപികളായി മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ച് ക്രൂശിക്കുകയും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണമെന്ന് പറഞ്ഞത് ഓർത്തുകൊള്ളുകയെന്ന് പറഞ്ഞു. അവർ അവന്റെ വാക്ക് ഓർത്തു കല്ലറവിട്ട് മടങ്ങിപ്പോയി. 11 പേർ മുതലായ എല്ലാവരോടും ഇതൊക്കെയും അറിയിച്ചു. He is not here but has risen. Remember how he told you while he was still in Galilee that the Son of Man must be delivered into the hands of sinful men and be crucified and on the third day rise. ആദിമ ക്രിസ്ത്യാനികൾ പരസ്പരം കാണുമ്പോൾ ഗ്രീറ്റ് ചെയ്യുന്നതാണ്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറയുമ്പോൾ നിശ്ചയമായും അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ജീസസ് ഹാസ് ബീൻ റിസൺ. Indeed, he has been risen. നമുക്ക് എങ്ങനെ ഗ്രീറ്റ് ചെയ്യാം? യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നിശ്ചയമായും അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഉറപ്പ് വേണം. ആ ഒരു ഉറപ്പാണ് സഭയുടെ അടിസ്ഥാനം. ആ ഒരു ഉറപ്പോടുകൂടി ആയിരിക്കണം സഭയുടെ ഭാഗമായിരിക്കണം. ആദിമ ക്രിസ്ത്യാനികൾക്ക് ആ ഉറപ്പുണ്ടായിരുന്നു. He has risen indeed. He has risen. അതുകൊണ്ടാണ് ലോകത്തെ കീഴ്മേൽ മറിക്കുവാനായിട്ട് കർത്താവിന്റെ ശിഷ്യന്മാർ ശക്തി ലഭിച്ചത് എന്ന് നാം ഓർക്കേണ്ടത് ആവശ്യം. ക്രൂശിന് അർത്ഥം വരുന്നത് ഉയർപ്പാണ്. ക്രിസ്തീയ ജീവിതത്തിൽ എപ്പോഴും നാം ചേർത്ത് പിടിക്കുന്നതാണ് ക്രൂശ്. നമ്മോട് നമ്മുടെ നെഞ്ചോട് ചേർത്ത് അണിയുന്നതാണ് ക്രൂശ്. പക്ഷേ ക്രൂശിന്റെ അനുഭവത്തെ ആഗ്രഹിക്കുന്നവരാണ്. ക്രൂശില്ലാതെ ഉയർത്തില്ല. ക്രൂശിലൂടെ മാത്രമേ ഉയർത്തൂ. തിരുവചനം വളരെ ശക്തമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ക്രൂശ് ഉയർപ്പ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? തിന്മശക്തിയുടെ മേൽ സത്യത്തിന് ആത്യന്തികമായി ജയമുണ്ടെന്ന്. വെള്ളിയാഴ്ച അവന്റെ ശത്രുക്കൾ ലജ്ജിച്ച് വിജയിച്ചു എന്നാണ് ധരിച്ചത്. വിജയിച്ച ആഹ്ലാദത്തിൽ കഴിഞ്ഞവരെ ലജ്ജിച്ച് തലകുനിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഞായറാഴ്ച അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞപ്പോൾ പീലാത്തോസിനോട് ചെന്ന് പറഞ്ഞ അധികം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉയർത്തെഴുന്നേൽക്കുമെന്ന്. അവനെ ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോയതായിരിക്കും. അതുകൊണ്ട് മോഷ്ടിച്ചു കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവന്റെ കബറിന് സീൽ വെക്കണം. നിങ്ങളാൽ കഴിയുന്നതൊക്കെ ചെയ്തോളാൻ പറഞ്ഞു പീലാത്തോസ്. പക്ഷേ എല്ലാ ബന്ധനങ്ങളെയും അതിജീവിച്ച് ക്രിസ്തു ഉയർത്തെഴുന്നെ സത്യത്തെ ഒരിക്കലും തമസ്കരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ലോകത്തിൽ ഒരു ശക്തിക്കും സാധിക്കുകയില്ല. അതാണ് ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തും ഉയർത്തെഴുന്നേൽപ്പും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. ഒഴിഞ്ഞ കല്ലറയുടെ സന്ദേശം അതാണ്. ലോകത്തിലെ മഹാന്മാരുടെ എല്ലാം കല്ലറകൾ അടഞ്ഞുകിടക്കി. സഭാപിതാക്കന്മാരുടെ കല്ലറകൾ അടഞ്ഞുകിടക്കി. നേതാക്കന്മാരുടെ കല്ലറകൾ. എന്നാൽ തുറക്കപ്പെട്ട കല്ലറ നമ്മുടെ കർത്താവിന്റെ മാത്രമാണ്. അവനിൽ വിശ്വസിക്കുന്നവരുടെ കല്ലറ വീണ്ടും തുറക്കപ്പെടും. അവനിൽ വിശ്വസിച്ച് മരിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുന്ന സദാ പ്രാർത്ഥനയൊക്കെ തന്നെ ശ്രദ്ധിച്ചു കാണും. പ്രിയമല്ലാതെ ഈ ഒരു ഉറപ്പോടുകൂടെ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ചില ചുരുങ്ങിയ ചില ലളിതമായ ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ക്രൂശിന്റെ വേദന ഏറ്റെടുക്കാതെ ഉയർത്തെഴുന്നേൽക്കില്ല. ക്രൂശിന്റെ വേദന ഏറ്റെടുക്കാതെ ഉയർത്തെഴുന്നേൽക്കില്ല. വേദപുസ്തകം നമ്മളെ വളരെ വ്യക്തതയോടെ ഇതിന്റെ താളുകളെല്ലാം മരിക്കുമ്പോൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന സംഗതി. Unless to the pain of the cross, there is no resurrection. തയ്യാറാണോ? നമ്മുടെ കർത്താവ് അത് മനോഹരമായി നമ്മളെ ഓർമ്മിച്ചിരിക്കുന്നു. യോഹന്നാന സുവിശേഷം 12 അധ്യായത്തില് ചില ഗ്രീക്ക് യൂത്ത്സ് യേശു കർത്താവിന്റെ അരികിൽ വന്നു, അല്ല ശിഷ്യന്മാരുടെ അരികിൽ വന്ന് ഞങ്ങൾക്ക് ഗുരുവിനെ കാണും. കർത്താവ് അവർക്ക് കൊടുത്ത അനുമതിയായി. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തങ്ങിയിരിക്കും, ചത്തുമെങ്കിലും വളരെ ഫലം. മരണത്തിലൂടെ ജീവനുണ്ട്. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തങ്ങിയിരിക്കും, ചത്തുവെങ്കിലും ചാകുന്നതിലൂടെയാണ് ജീവൻ. ഈ ചാകുന്ന പ്രോസസ് അത് വേദന നൽകുന്നതാണ്. അതിന്റെ വേദനയുടെ ഏറ്റവും വലിയ തീവ്രത നമ്മൾ വെള്ളിയാഴ്ച കണ്ടതാണ് അല്ലേ? നമ്മുടെ നമസ്കാരങ്ങളിലൊക്കെ അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വളരെ ശക്തമായിട്ട് നമ്മളെ ഹേമിക്കുന്നതായിട്ട് നമ്മളോട് ഇടപെട്ടില്ല. അപ്പോൾ ഇവിടെ ഈ ചാകുന്ന പ്രോസസ് കൂടാതെ ഒരു ഗോതമ്പ് മണിക്ക് ജീവൻ നൽകാനായിട്ട് സാധിക്കും. അപ്പൊ വേദന, വേദനയ്ക്കുള്ളിലെ റിയാലിറ്റിയാണ് ഈസ്റ്റർ. വേദനയ്ക്കുള്ളിലെ റിയാലിറ്റി റിഫ്രഷൻ, അതാണ് ഈസ്റ്റർ. നിന്റെ വിലാപങ്ങളെ ആനന്ദ നടനമാക്കി തീർക്കുന്ന ഒരു കർത്താവ്, അതാണ് വേദോത്സവം നമ്മളെ ഓർമ്മിക്കുന്നത്. അതുകൊണ്ട് ഗോതമ്പ് മണി മണ്ണിൽ ലയിക്കുന്ന ഒരു പ്രോസസ്, ആ ഡീഫോം പ്രോസസ് ഉണ്ടല്ലോ, ആ ഡീഫോം ആകുന്നതിലൂടെ ആണ് ഒരു പുതിയ ജീവന് തുടിപ്പുണ്ടാകുന്നത്. അതിലാണ് അതിനുണ്ടാകുന്നത്, ഗോതമ്പ് മണി ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും വേണമെങ്കിലും പ്രതീക്ഷിക്കും. നമ്മൾ ഈ പ്രോസസ്സിനെ ഏത് വിധത്തിലാണ് കാണുന്നത്? ക്രിസ്തുവിനോടൊപ്പം കാണാനായിട്ട് സാധിക്കും, ക്രിസ്തുവിനോടൊപ്പം അഭിമുഖീകരിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് സന്തോഷകരമായിരിക്കും, പ്രത്യാശ നിർഭരമായിരിക്കും എന്നതിന് യാതൊരു സംശയവും. അപ്പോൾ ഉദ്ധാനത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ഉള്ളിൽ നിന്നുള്ളതാണ്. നിന്റെ ഉള്ളിൽ നിന്ന് ഒരു ആത്യന്തികമായിട്ടുള്ള ഒരു ഏർജ്, നിനക്ക് ഉയർത്തെഴുന്നേൽക്കണമെന്നുള്ള ഒരു ഏർജ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീ ഉയർത്തെഴുന്നേൽക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. ആ ഒരു ശക്തിയെ ആർക്കും തകർക്കുവാനായിട്ട് കഴിയുകയില്ല എന്നാണ് ക്രിസ്തുവിന്റെ ക്രൂശ് മരണം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നിന്നിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുവാനായിട്ടുള്ള നിന്റെ ആത്യന്തികമായിട്ടുള്ള ഒരു ഇച്ഛ, അതിനെ ആർക്കും തകർക്കാനായിട്ട് സാധിക്കുകയില്ല. ആ ഇച്ഛയുടെ സ്വാധീകരണം ക്രിസ്തുവിനോടൊപ്പം നീ അഭിമുഖീകരിക്കുകയാണെങ്കിൽ അത് വെരി സക്സസ്ഫുൾ ആകും എന്നതിന് യാതൊരു സംശയവുമില്ല. ലോകരെ പക്ഷേ ചോദിക്കും എന്തേ എന്തേ എന്നുള്ളതൊക്കെ, പക്ഷേ ഭാരപ്പെടേണ്ട കാര്യമില്ല. ദൈവം കൂടെയുണ്ട് എന്നുള്ളത് ഓർക്കേണ്ടത് ആവശ്യം. നമുക്ക് മുന്നോട്ട് പോകാം. അടുത്തതായിട്ട് ഇവിടെ പറയുന്നത് അവനിവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റു ഗലീലയ്ക്ക് പോയി എന്ന് പറഞ്ഞു എന്ന് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. മാർക്കിയം 5 നമുക്ക് കാണാം. മരിച്ചവരുടെ ഇടയിൽ ജീവനുള്ളവനെ അന്വേഷിക്കുന്നത് എന്ത്? അതിനകത്തൊരു ഒരു ശകാരവും ഒരു ഒരു ക്ഷോഭത്തിന്റെ ഒക്കെ ഒരു ഒരു പ്രകടനം, അത് ഒരു 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 വികാരം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ക്രിസ്തു കഷ്ടമനുഭവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേൽക്കുമെന്ന് ശിഷ്യന്മാരോടും അവന്റെ ശ്രോതാക്കളോടും അവൻ പല സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുള്ളു. അത് വിശ്വസിക്കാനായിട്ട് പരാജയപ്പെട്ടു പോയ ഇതുകൊണ്ടാണ് ഇവരെ ഭയം കീഴ്പ്പെടുത്തിയത് എന്ന് നമുക്ക് കാണാനായി. പ്രിയമുള്ള ദൈവമക്കളെ, ഞാനും നിങ്ങളും ഭയത്തിന്റെ നിഴലിൻ കീഴിലല്ല അയ്യോ. ഈ ചില വർഷങ്ങളായി എന്നാൽ ദൈവവചനത്തെ കുറിച്ച് ബോധവും വ്യക്തതയും ഉള്ളവർക്ക്, ആ ഒരു ഓർമ്മയുള്ളവർക്ക് ഭാരപ്പെടേണ്ട കാര്യമില്ല എന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കും. He is not here but has risen. He went to Galilee. എന്താ ഇതിന്റെ അർത്ഥം? അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നവൻ ഗലീലയിൽ പോയിരിക്കുന്നു. അവിടെ നിങ്ങളുടെ ശിഷ്യന്മാരോട് പറയുക, അവിടെ ചെല്ലുവാനായിട്ട് അവിടെ അവനെ കാണാനായിട്ട് സാധിക്കും. എന്തുകൊണ്ട്? വൈ അവനെന്തുകൊണ്ട് യെരുശലേമിലേക്ക് പോയില്ല? ദൈവീകമായിട്ടുള്ള ഇടമാണല്ലോ, ആരാധനയുടെ ഇടം, ആധ്യാത്മിക കേന്ദ്രം. എന്തുകൊണ്ട് അവൻ യെരുശലേമിലേക്ക് പോയില്ല? ഗലീല ഇവിടെ പ്രത്യേകത എന്താണ്? സാധാരണ മനുഷ്യർ പച്ചയായി ജീവിച്ചിരുന്ന ഇടമായിരുന്നു ഗലീല. സാധാരണ മനുഷ്യർ പച്ചയായിട്ട് ജീവിച്ചിരുന്ന ഇടമായിരുന്നു ഗലീല. അവിടെയാണ് അവൻ അധിക സമയവും തന്റെ ശുശ്രൂഷാവേളയിൽ നിർവഹിച്ചു. അവിടെ മുക്കുവർ ചെറുകിട കൃഷിക്കാർ, യാചകർ, കുഷ്ഠരോഗികൾ, പാപികൾ, ഇതുപോലെ ജീവിതത്തിന്റെ പരിമിത യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിച്ച് ജീവിക്കുന്ന പച്ച മനുഷ്യര് ഉണ്ടായിരുന്നു. അവരുടെ മധ്യത്തിലായിരുന്നു അവന്റെ ശുശ്രൂഷയുടെ സിംഹഭാവവും എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവന്റെ അടുത്തേക്കാണ് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പോയത്. പ്രിയമുള്ള ദൈവമക്കളെ, ഇത് നമ്മളെ വളരെ ശക്തമായിട്ടുള്ള ചില തിരിച്ചറിവുകളിലേക്കാണ് നയിക്കുന്നത്. ഇന്നലെയുടെ യാഥാർത്ഥ്യങ്ങളിൽ ഇന്നലെയുടെ അനുഭവങ്ങളിൽ കൂടെയിരുന്ന ദൈവത്തെ കാണുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോഴാണ് ഈസ്റ്റർ നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി. ഇന്നലെയുടെ അനുഭവങ്ങളിൽ കൂടെയിരുന്ന കർത്താവ്, ഇന്നലെ ജീവിതാനുഭവങ്ങളിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന കർത്താവിനെ ഓർക്കുകയും അതിലൂടെ ജീവിതത്തെ നയിക്കുകയും ചെയ്യുമ്പോഴാണ് പുനരുദ്ധാനത്തിന്റെ പ്രസക്തി എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്ന് നാം വിസ്മരിച്ചു പോകരുത്. കഴിഞ്ഞുപോയ പച്ചയായ ജീവിതം മറന്നു പോകരുത്, ഒരിക്കലും മറക്കരുത്. കഴിഞ്ഞ പോയ പച്ചയായ ജീവിതം ഒരിക്കലും മറക്കരുത്. ഇന്ന് പച്ചയായ ജീവിതമല്ല, ഇന്ന് മനോഹരമായ ജീവിതമാണ്. പകിട്ടും വർണ്ണങ്ങളും എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും ഉള്ള ജീവിതമാണ്. സാധ്യതയുണ്ട് ഉറങ്ങിപ്പോകാനായിട്ട്. മറുപമലയിൽ ശിഷ്യന്മാർ ഉറങ്ങിപ്പോയതുപോലെ ഉറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ആലസ്യത്തിൽ ആണ്ടുവീഴാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ കാലത്തിലെ പച്ചയായ ജീവിതങ്ങളെ കുറിച്ച് ബോധ്യം നമ്മുടെ ജീവിതത്തിൽ തളിരിട്ട് നിൽക്കണം എന്ന് ഉയർപ്പ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞുപോയ പച്ചയായ ജീവിതം മറന്നു പോകരുത്. ഇന്നലകളിൽ കൂടെ ഉണ്ടായിരുന്ന കർത്താവിനെ പരിപാലിച്ച് ദൈവത്തെ എപ്പോഴും മുറുകെ പിടിക്കണം. വേദപുസ്തകം ഓർമ്മകളുടെ പുസ്തകമാണ്. ബൈബിൾ ഈസ് എ Book of Remembrance. Bible is a book of remembrance. വേദപുസ്തകം ഓർമ്മകളുടെ ബുക്കാണ്. നമ്മുടെ പൂർവ്വമാതാപിതാക്കളെ വഴി നടത്തിയ വിധങ്ങളെ ഓർക്കണം. വിമോചന സമയത്ത് എക്സോഡസ് ഇവന്റിൽ യഹോവയായ കർത്താവ് മോശയിലൂടെ ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, നിങ്ങൾക്ക് ദൈവം വാഗ്ദത്തം നൽകുന്ന നാട്ടിൽ നിങ്ങൾ സ്ഥിരതാമസമാക്കുമ്പോൾ യഹോവയായ കർത്താവ് 40 വർഷം നിങ്ങളെ മരുഭൂമിയിലൂടെ പരിപാലിച്ച വിധങ്ങൾ എങ്ങനെയാണെന്നും നിങ്ങളെ ഇവിടെ വരെ കൊണ്ട് എത്തിച്ച യഹോവ എങ്ങനെയാണ് നിങ്ങളെ ഇവിടെ എത്തിച്ചത് എന്നും പറഞ്ഞു കൊടുക്കണം. 430 വർഷക്കാലം ഈജിപ്തിൽ അടിമയായിരുന്നു, അതും മറന്നു പോകരുത്. നിങ്ങൾ അവിടെ സ്ഥിരതാമസമാക്കുമ്പോൾ 430 വർഷത്തെ ഈജിപ്തിലെ കഠോരമായിട്ടുള്ള ജീവിതത്തെ മറക്കരുത്. അവിടെ നിങ്ങൾ നട്ടിട്ടില്ലാത്ത
മുന്തിരിയിൽ നിന്ന് ഫലമനുഭവിക്കുകയും നിങ്ങൾ കുഴിച്ചിട്ടില്ലാത്ത കിണറിൽ നിന്ന് വെള്ളം കോരി കുടിക്കുകയും നിങ്ങൾ പണിതിട്ടില്ലാത്ത ഭവനങ്ങളിൽ പാർക്കുകയും ചെയ്യുമ്പോൾ 430 വർഷക്കാലം ഈജിപ്തിൽ നിങ്ങൾ അടിമയായിരുന്നതും 40 വർഷക്കാലം മരുഭൂമിയിലൂടെ നിങ്ങളെ അവൻ പരിപാലിച്ച വിധങ്ങളെയും മറന്നു പോകരുതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബൈബിൾ ഈസ് ദ ബുക്ക് ഓഫ് റിമംബ്രൻസ്. ഓർമ്മ നഷ്ടപ്പെടരുത്. മങ്ങിയ കാഴ്ചകൾ കണ്ടു മനുഷ്യൻ കണ്ണട വേണം. മുരുകൻ കാട്ടാക്കടയുടെ മനോഹരമായ കവിതയാണ്. കാഴ്ചകൾ കണ്ട് മയങ്ങി പോകരുത്, കാഴ്ചകൾ കാണാൻ കണ്ണിന് തിമിരവുമാകരുത്. കാണേണ്ട കാഴ്ചകളെ കാണുകയും പ്രതികരിക്കുകയും ചെയ്യണമെന്നുള്ളത് ഈ സമയത്ത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് മുന്നോട്ട് പോകാം. ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ ദർശനം ലഭിക്കുന്നത് തകർന്ന നുറുക്കപ്പെട്ട ജീവിതങ്ങളെ തിരിച്ചറിയുമ്പോഴാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ ദർശനം ലഭിക്കുന്നത് തകർന്ന നുറുക്കപ്പെട്ട ജീവിതങ്ങളെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? അതിനെവിടെ പോകണം? ദൂരെയൊന്നും പോകണ്ട, നമ്മളോട് കൂടെയുണ്ട്, നമ്മുടെ ഭവനത്തിലുണ്ട്, നമ്മുടെ നെയ്ബേഴ്സ് ആയിട്ടുള്ളവരുണ്ട്, നമ്മുടെ ഓഫീസിൽ നമ്മുടെ കൊളീഗ്സ് ആയിട്ടുള്ളവരുണ്ട്, നമ്മുടെ ആരാധനാ കൂട്ടത്തിലുണ്ട്, ആത്മീയ കൂട്ടങ്ങളിലുണ്ട്. തകർന്നവരെ, നുറുങ്ങിയവരെ, നുറുക്കപ്പെട്ടവരെ തിരിച്ചറിയുവാനും അവർക്ക് സ്വാതന്ത്ര്യം നൽകുവാനും ആശ്വാസം നൽകുവാനുമായിട്ട് നമുക്ക് സാധിക്കണം. അവിടെയാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ സാന്നിധ്യം തിരിച്ചറിയുവാനായിട്ട് നമുക്ക് ഇടയാകുന്നത്. നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാം. അവസാനമായിട്ട് ഉയർപ്പിന് സാക്ഷികളാകണം. Should be witnessing for resurrection. ഉയർപ്പിന് സാക്ഷികളാകണം. ഇവിടെ എന്താ പറഞ്ഞത്? നിങ്ങൾ പോയി ശിഷ്യന്മാരോട് പറയുകയും അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കും. പ്രിയമുള്ള ദൈവമക്കളെ, സഭയെ ഈ വലിയ ദൗത്യമേ ഏൽപ്പിച്ചിരിക്കുകയാണ്. സഭയെ ഈ വലിയ ദൗത്യമേ ഏൽപ്പിച്ചിരിക്കുകയാണ്. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ മരിച്ചത് എന്തിനാണ്? കബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത് എന്തിനാണ്? എന്റെയും നിങ്ങളുടെയും പാപദാസ്യത്തിൽ നിന്ന് വിടുവിപ്പാനായി. മരണക്കാസ രുചിച്ചവൻ, മരണത്തെ ജയിപ്പാനായിട്ട് യേശു കബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇതിന്റെ സാക്ഷികളായിരിക്കണം ഞാനും നിങ്ങളും. ആദ്യത്തെ മിഷണറി സഹോദരിമാരായി. ഈ വേദഭാഗം നമ്മളെ അത് ഓർമ്മിപ്പിക്കുന്നു. 4 സുവിശേഷങ്ങളും അത് അടിവരയിട്ട് പറയുന്നു. നമുക്ക് സാധിക്കണം, നമുക്ക് സാധിക്കണം. ദൈവം നമ്മളെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഈ സാക്ഷികളാവുവാൻ, കർത്താവിന്റെ സാക്ഷികളാവുവാനായിട്ട് നമുക്ക് ഇടയാകുക. യേശുവിന്റെ പുനരുദ്ധാനത്തിന്റെ സാക്ഷ്യം വഹിക്കേണ്ടത് സഭയുടെ ഭാഗമായ എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വമാണ്. സഭ എന്ന് പറയുമ്പോൾ സോക്കോട് സന്ധിങ്ങായിട്ടാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ കാണരുത്. സഭയെ നമ്മളിൽ നിന്ന് മാറ്റി നിർത്തി കാണരുത്. സഭയുടെ ഭാഗമാണ് ഞാൻ. കർത്താവിന്റെ ശരീരമാണ് സഭ. ഈ പരിശുദ്ധ സഭയുടെ ഭാഗമായിരിക്കുന്ന എനിക്ക് നിങ്ങൾക്കും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം എത്ര വലുതാണ്. അവന്റെ പുനരുദ്ധാനത്തിന്റെ സാക്ഷ്യം കൊയ്യുവാനായിട്ട് അവൻ ഏതെങ്കിലും വിധത്തിൽ അവന്റെ കൽപ്പനകളെ അനുസരിക്കാനായിട്ട് സാധിക്കുന്നു. ഇവിടെ ഇതാ സ്ത്രീകൾ യേശുവിന്റെ ആദ്യത്തെ സാക്ഷികളായി, സുവിശേഷ വാഹകരായി മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവർ ചെന്ന് ആരോടാ പറഞ്ഞത്? ശിഷ്യന്മാരോട് പറഞ്ഞു. ശിഷ്യന്മാരുടെ അപ്പോഴത്തെ അവസ്ഥ എന്തായിരുന്നു? ഭയത്തിന് കീഴ്പ്പെട്ട്, ഭാവിയെക്കുറിച്ചുള്ള ആകുല ചിന്തയിൽ, ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇരുളടഞ്ഞതായിരുന്നു, പ്രതീക്ഷയില്ലാത്തതായിരുന്നു. വാതിലടച്ച് അവര് ദുഃഖിക്കുകയാണ്. ഇങ്ങനെ സംഭവിച്ചു പോയല്ലോ, എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടല്ലോ എന്ന് പറഞ്ഞവരോട് ഈ സഹോദരിമാര് ചെന്ന് പറഞ്ഞു, യേശു കർത്താവ് കബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവനെ കിടത്തിയ ഇടം ശൂന്യമായിരിക്കുന്നു. അവരും അത് പോയി കണ്ട് ബോധ്യപ്പെട്ടു. അതിനുശേഷം അവരുടെ ജീവിതം എന്തൊരു അമേസിംഗ് ആയിരുന്നു. അവരാണ് പിന്നെ ഈ ലോകത്തെ കീഴ്മേൽ മറിച്ചത്. ആഗോള ക്രൈസ്തവ സഭയായി വളരുവാൻ തക്കവണ്ണം അവരുടെ സാക്ഷ്യം എത്ര ശക്തമായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദുഃഖിതരും തീരുക്കളുമായിരുന്ന ശിഷ്യന്മാരെ വളരെ കഷ്ടം സഹിച്ച് ക്രിസ്തുസിനെ കത്തിന്റെ ശുശ്രൂഷക്കാരും പ്രസംഗകരുമായി തീരുവാൻ തക്കവണ്ണം യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനം അവരെ സഹായിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അടയ്ക്കപ്പെട്ട വാതിലുകൾ തുറന്ന് പുനരുത്ഥാനത്തിന്റെ സാക്ഷികളായി ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുവാനായിട്ട് ഭയപ്പെട്ട് വാതിലടച്ചിരുന്ന ശിഷ്യന്മാരെ പുനരുത്ഥാനം ചെയ്ത ക്രിസ്തു ശക്തീകരിച്ചു. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയുള്ള പുസ്തകം 3-ാം അധ്യായത്തിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. വളരെ ശക്തിയോടുകൂടിയാണ് യഹൂദന്മാരുടെ മുൻപാകെ അവൻ പ്രസംഗിച്ചത്. നിങ്ങളോ ക്രൂശിൽ തറച്ചു കൊന്നവനായ ക്രിസ്തുവിനെ പിതാവായ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നു. അതിന് ഞങ്ങൾ സാക്ഷികൾ. ഞങ്ങൾക്കോ കണ്ടതും കേട്ടതുമായിട്ടുള്ളത് പ്രഖ്യാപിക്കാതിരിക്കാനായിട്ട് കഴിയുകയില്ല. എത്ര ധീരതയോടുകൂടെയാണ് അവര് ഈ സാക്ഷ്യം നിർവഹിച്ചത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അവർക്ക് ലഭിച്ച പ്രതിഫലം എന്താണ്? തിളച്ച എണ്ണ, കത്തിയെരിയുന്ന അഗ്നിഗോളങ്ങൾ, വന്യമൃഗങ്ങളുടെ പിളർന്ന വായ, ഇതൊക്കെയാണ് ഈ ധീര രക്തസാക്ഷികൾക്ക് സമ്മാനമായി ലഭിച്ചത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ രക്തസാക്ഷികളുടെ വിത്താണ് സഭയുടെ വളർച്ചയ്ക്ക് കാരണമായി. The martyrs' blood is the seed of the church. നമുക്കും സാക്ഷികളായി തീരുവാനായിട്ട് സാധിക്കും. ധീരുക്കളെ ധീരരാക്കിയ പുനരുത്ഥാനത്തിന്റെ ഓർമ്മയാണ്, പുനരുത്ഥാനത്തിന്റെ സാന്നിധ്യം. ഈ സാന്നിധ്യം ഇന്നും അരൂപിയായി നമ്മളോട് കൂടെ പരിശുദ്ധാത്മാവായി. അതും അവൻ പോകുന്നതിന് മുമ്പേ എല്ലാം പറഞ്ഞൊപ്പിച്ചിട്ടാകും. ശിഷ്യന്മാരുടെ അനാഥ അവസ്ഥയൊക്കെ മനസ്സിലാക്കി വരുന്ന വിശ്വാസ സമൂഹത്തിന്റെ ഏകാന്തതയും ഒറ്റപ്പെടലും ഒക്കെ മനസ്സിലാക്കി അവിടെ തളർന്നു പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് അവൻ എല്ലാം മുന്നമേ മരിക്കുന്നതിന് മുമ്പ് എല്ലാം ശരിയാക്കിയിട്ടാണ് പോയത്. ഞാനോ പോകും, ഞാനോ പോകാൻ ഞാൻ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥം വരികയില്ല. അവൻ വന്നാൽ സകല സത്യത്തിലേക്കും നീതിയിലേക്കും അവൻ നിങ്ങളെ വഴി നടത്തും. പാരക്ലീറ്റോസ് യോഹന്നാൻ വളരെ വ്യക്തമായിട്ടാണ് പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയായിട്ട് നമ്മളെ പരിചയപ്പെടുത്തുന്നത്. അത് കേവലം ഒരു ശക്തിയല്ല, കേവലം ഒരു തിയറി അല്ല, ദൈവത്തിന്റെ വ്യക്തിത്വമായിട്ട് ആളത്വമായിട്ട് പരിശുദ്ധാത്മാവിനെ കാണാനായിട്ട് സാധിക്കും. ഈ ദൈവത്തെ രുചിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഞാന് പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യണം. ആദ്യമായിട്ട് പറയാൻ ശ്രമിച്ചത് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കും. വിശ്വസിക്കുന്നുണ്ടോ? പറയാനായിട്ട് ധൈര്യമുണ്ടോ? ഇങ്ങനെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ക്രൂശിന്റെ വേദന എന്തിട്ടാണ് ഉയർത്തുക? അവൻ ഗലീലയിലേക്ക് പോയി. ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളുടെ മധ്യത്തിൽ ക്രിസ്തു സാന്നിധ്യത്തെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. ചുറ്റുപാട് ക്രൂശിക്കപ്പെട്ട തകർക്കപ്പെട്ട ജീവിതങ്ങളെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കും. അവസാനമായി പറയാൻ ശ്രമിച്ചത് ഉയർപ്പിന്റെ സാക്ഷികളാകുവാനായിട്ടുള്ള വലിയ നിയോഗം എനിക്ക് നിങ്ങൾക്കുണ്ട്. വലിയ ഉത്തരവാദിത്വമുണ്ട്, അതിൽ നിന്ന് നമ്പി മാറരുത്. ഞാനും നിങ്ങളും സഭയുടെ ഭാഗമാണ്.
ഈ വലിയ ദൗത്യ സഭയെ പരിശുദ്ധ സഭയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. സഭയുടെ ഭാഗമായി ഞാനും നിങ്ങളും ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ഈ ഉത്തരവാദിത്വത്തെ ഗൗരവമായി ഏറ്റെടുക്കും. ഏതെല്ലാം വിധത്തിൽ നമുക്ക് ഈ ദൗത്യത്തിൽ പങ്കാളികളാകാൻ, അതിന് അത് കേവലം ധനം പങ്കുവയ്ക്കുന്നതിലൂടെയല്ല, നമ്മുടെ ബുദ്ധിയും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമയവും എല്ലാം പങ്കുവെച്ച് ഇവന്റെ സാക്ഷികളായി തീരുവാനായിട്ട് നമ്മൾ, ദൈവം നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ പങ്കുവയ്ക്കുവാനായിട്ട് നമുക്കിടയാകണം. അത് ആദിമ ക്രൈസ്തവ സഭയുടെ വൺ ഓഫ് ദ നേച്ചർ ആയിരുന്നു. ഷെയറിങ് ആൻഡ് കെയറിങ്. അതുകൊണ്ട് ദൈവം നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ പങ്കുവെച്ച് സാക്ഷികളായി തീരുവാനായിട്ട് സാധിക്കും. ആ വിധത്തിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീർന്നുകൊണ്ട് ഒരർത്ഥപൂർണമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈവം തന്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുവാനാകും.